പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19 തിരുവചനങ്ങൾ 25 മുതൽ 27 വരെ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, "സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ." അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, "ഇതാ നിൻ്റെ അമ്മ." അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം ധ്യാന വിഷയമാക്കുമ്പോൾ, കുരിശിനെ അനുഗമിച്ച, കുരിശിൻ്റെ പാതയിൽ യേശുവിനെ അനുഗമിച്ച യേശുവിൻ്റെ ശിഷ്യഗണത്തെക്കുറിച്ച് നമ്മൾ പരിചിന്തനം ചെയ്യുകയുണ്ടായി. കുരിശിൻ്റെ വഴിയിൽ ഇടർച്ച ഉണ്ടായ, ഇടറി വീണുപോയ യൂദാസിനെ നമ്മൾ കണ്ടു. ക്രൂശിതനെ കുരിശിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ സാത്താൻ്റെ വക്താവായി മാറുകയും ചെയ്തിട്ട് അവസാനം ഞാൻ ആ മനുഷ്യനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞ പത്രോസിനെ കണ്ടു. പക്ഷേ ഗുരുനാഥൻ തിരിഞ്ഞു നോക്കി പത്രോസ് തൻ്റെ വീഴ്ച മനസ്സിലാക്കി ഹൃദയം നൊന്ത് കരഞ്ഞ് മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നു. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോകുന്നത് കുരിശിന് ചുവട്ടിൽ നിന്ന പരിശുദ്ധ കന്യകാമറിയമാണ്. കുരിശും മാതാവും. പരിശുദ്ധ കന്യകാമറിയം കുരിശിന് ചുവട്ടിൽ നിന്നു എന്ന് യോഹന്നാൻ മാത്രമേ പറയുന്നുള്ളൂ സുവിശേഷത്തിൽ. യേശുവിനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും അമ്മയുണ്ടായിരുന്നതിന് സംശയമില്ല. പരമ്പരാഗതമായി നമ്മൾ നടത്താറുള്ള കുരിശിൻ്റെ വഴിയിൽ നാലാം സ്ഥലം പരിശുദ്ധ അമ്മ മകനെ കണ്ടുമുട്ടുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധ്യതയുള്ളതാണ്. തീർച്ചയായും യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞ് മുറവിളി കൂട്ടി വന്ന ജെറൂസലം പുത്രിമാരെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം പറയുന്നുണ്ട്. അതിലൊരാളെ ആയിരിക്കണം വെറോനിക്ക എന്ന് പേര് കൊടുത്ത് സഭാ പാരമ്പര്യം കുരിശിൻ്റെ വഴിയിൽ അനുസ്മരിക്കുന്നത്. കുരിശിൻ്റെ വഴിയിൽ അമ്മയും ഉണ്ടായിരുന്നു യേശുവിൻ്റെ അവസാനത്തെ യാത്രയിൽ. പക്ഷേ മാതാവിൻ്റെ കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത് ഈ അവസാനത്തെ യാത്രയിലല്ല, പീലാത്തോസിൻ്റെ കൽത്തളത്തിലല്ല അമ്മയുടെ കുരിശിൻ്റെ വഴി ആരംഭിക്കുക. അത് നസറത്തിലാണ്. നസറത്തിലെ വീട്ടിൽ വെച്ച് ഗബ്രിയേൽ ദൂതൻ ദൈവത്തിന് സന്ദേശവുമായി കടന്നു വന്നപ്പോൾ, ആ സന്ദേശത്തിന് സമ്മതം നൽകിയപ്പോൾ ആരംഭിച്ചതാണ് മറിയത്തിൻ്റെ കുരിശിൻ്റെ വഴി. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് വിളിക്ക് പ്രത്യുത്തരം നൽകിയപ്പോൾ ആരംഭിക്കുകയാണ് മറിയത്തിൻ്റെ കുരിശിൻ്റെ വഴി. നമുക്കറിയാം വലിയൊരു സാഹസത്തിലേക്കാണ് മറിയം സമ്മതം നൽകുന്നത് എന്ന്. വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ടവളായിരുന്നു അവൾ. സഭാ പാരമ്പര്യങ്ങളിൽ പല വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും സുവിശേഷം നമുക്ക് നൽകുന്ന വ്യക്തമായ ചിത്രം ഇതാണ്. ജോസഫ് എന്ന ഒരു ആശാരിപ്പണിക്കാരനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയായിരുന്നു നസറത്തിലെ മറിയം. അവൾ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു വേണം മനസ്സിലാക്കാൻ. അപ്പോൾ മറിയം പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന ഒരു കന്യയുടെ അടുക്കിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. അപ്പോഴേ എങ്ങനെയാണ് സംഭവിക്കുക, ദൈവത്തിൻ്റെ പുത്രൻ എങ്ങനെ ജന്മം നൽകണം എന്ന് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്ന് ജനിക്കുന്ന പരിശുദ്ധൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പുരുഷ സംസർഗം കൂടാതെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ അമ്മയാവാൻ പോവുകയാണ് ഈ കന്യക. വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ. അവൾ പിതൃഗ്രഹത്തിൽ വെച്ച് ഭർത്താവ് അറിയാതെ തൻ്റെ ഭാവി വരനറിയാതെ ഗർഭിണിയാവുകയെന്ന് വെച്ചാൽ അത് വ്യഭിചാര കുറ്റത്തിന് തുല്യമായ ഒന്നായി കണക്കാക്കപ്പെടും. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് യഹൂദ നിയമം? വളരെ കർശനമായി കൃത്യമായി നിയമാവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കട്ടെ. 22-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി ഒരു നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹം ചെയ്ത് ഭാര്യയെ പ്രാപിച്ചതിന് ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടപ്പ് ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു, എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുചെന്ന് അവളുടെ കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം. അവളുടെ പിതാവ് ഇപ്രകാരം പറയണം, ഞാൻ എൻ്റെ മകളെ ഇവന് ഭാര്യയായി നൽകി. അവൻ അവളെ വെറുക്കുകയും നിന്റെ മകൾ കന്യകയല്ലായിരുന്നുവെന്ന് പറഞ്ഞ് അവൾ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ എൻ്റെ മകളുടെ കന്യകാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ വസ്ത്രം വിരിച്ചു വയ്ക്കണം. അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ട കൊണ്ടടിക്കണം. ഇസ്രായേൽ കന്യകകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തി വെച്ചതിനാൽ അവനിൽ നിന്ന് 100 ഷെക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം. ജീവിതകാലം മുഴുവൻ അവൾ അവൻ്റെ ഭാര്യയായിരിക്കും. പിന്നീട് ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത്. ഇത് കന്യകാത്വത്തിന് തെളിവ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ. ഇല്ലെങ്കിലോ, യുവതിയിൽ കന്യകവാത്വത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യണം. എന്തെന്നാൽ പിതൃഗ്രഹത്തിൽ വെച്ച് വേശ്യാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം, കല്ലെറിഞ്ഞു കൊല്ലണം. ഇതാണ് നിയമം. പിതൃഭവനത്തിൽ വെച്ച് കന്യകാത്വം നഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീ, അവൾ ഇസ്രായേലിന് വലിയ അപമാനമാണ്. കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് ആ തിന്മ ഉന്മൂലനം ചെയ്യാനായി ബൈബിൾ നിശ്ചയിക്കുന്ന ശിക്ഷാവിധി. ഇപ്രകാരം ഒരു ശിക്ഷാവിധി മുന്നിൽ കണ്ടുകൊണ്ടാണ് മറിയം ദൈവത്തിൻ്റെ ദൂതന് സമ്മതം കൊടുക്കുന്നെന്ന് ഓർക്കുക. ഇവിടെ കുരിശിൻ്റെ വഴി ആരംഭിക്കുകയായി. ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ സന്നദ്ധയാവുന്ന ഈ കന്യക ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, മത്തായി സുവിശേഷൻ വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്, മറിയം ഗർഭിണിയാണെന്ന വാർത്ത അറിയുമ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനാണ് ജോസഫ് തീരുമാനിക്കുക. അവളെ പരസ്യമായി വിചാരണം ചെയ്ത് ഇപ്രകാരം ശിക്ഷ വിധിക്കുന്നതിന് താല്പര്യമില്ലാത്തതിനാൽ രഹസ്യമായി ഉപേക്ഷിക്കുക. എന്നാലും കുറ്റം വിമുക്തയാവുന്നില്ല. രഹസ്യമായി ഉപേക്ഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫിന് ദൈവദൂതൻ്റെ പ്രത്യേകമായ സന്ദർശനം ലഭിക്കുകയും ദൈവിക സന്ദേശം ലഭിച്ചതിൻ്റെ പേരിൽ അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തത്. ഒരിക്കലും അത് സ്വീകരിക്കാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതന്നെയുമല്ല, ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഈ ദൈവദൂതൻ്റെ അരുളപ്പാടുണ്ടായി താമസിയാതെ മറിയം ഒരു ദീർഘയാത്രയ്ക്ക് പോവുകയാണ്. നസറത്തിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ തെക്കായിട്ടുള്ള യൂദയായിൽ, ജെറൂസലത്തിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഐൻ കരീം എന്ന ഗ്രാമത്തിലേക്കാണ് മറിയം യാത്ര ചെയ്തത്. അത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം അവിടെ തൻ്റെ ഇളയമ്മയായ അഥവാ കസിനായ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോയി. അവൾ മടങ്ങി വരുന്നത് ഗർഭിണിയായിട്ടാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാകുന്നൊരു സാഹചര്യവുമാണ്. ജോസഫൻ തീർച്ചയായും സംശയിക്കാം, ഇവിടെ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ, ഗർഭിണിയായി വരുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ ഒരാൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളെന്തു മനസ്സിലാക്കണം, അയൽക്കാരെന്തു കരുതും. മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുരിശിൻ്റെ വഴി ഇവിടെ ആരംഭിക്കുകയാണ്. ചീത്തപ്പേര് ഉണ്ടാക്കിക്കൊണ്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. തൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ശിശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ ജനിച്ചതാണെന്നൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറാവില്ല. അന്നും ഇന്നും ഒരുപോലെ. അപ്പോഴേ ജീവിതകാലം മുഴുവനും ഈ ഒരു സംശയം നിലനിൽക്കുന്നതായി തോന്നും. ഒരുപക്ഷേ അതുകൊണ്ടാണോ എന്നറിയില്ല. നസറത്തിൽ യേശു വരുമ്പോൾ, യേശു നസറത്തിലെ സിനഗോഗിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷ പ്രകാരം ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ, ഇവൻ ആ തച്ചനല്ലേ എന്ന് ചോദിക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ തച്ചൻ്റെ മകനല്ലേ, ആശാരിയുടെ മകനല്ലേ, ജോസഫിൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്നെങ്കിലും അതിനേക്കാൾ കൂടുതൽ മറിയത്തിൻ്റെ മകൻ എന്നാണ് യേശു അറിയപ്പെട്ടിരുന്നത്. ജോസഫ് നേരത്തെ മരിച്ചു പോയതുണ്ടാവാം, പക്ഷേ അല്ലെങ്കിൽ ഇപ്രകാരം ഒരു സൂചന ഉള്ളതുകൊണ്ടാവാം. ഏതായാലും തുടക്കം മുതലേ മറിയത്തെ സംബന്ധിച്ചോളം യേശുവുമായിട്ടുള്ള ബന്ധം ഒരു കുരിശിൻ്റെ വഴിയായിരുന്നു. ജനനത്തിൻ്റെ സമയമാകുമ്പോഴേക്കും നസ്രത്തിൽ നിന്ന് ബെത്ലഹേത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു. അഗസ്റ്റ് സീസറിൻ്റെ കൽപ്പന അനുസരിച്ച് കാനേഷുമാരി കണക്കെടുക്കാനായി. ജോസഫ് ദാവീദിൻ്റെ പുത്രനായിരുന്നത് കൊണ്ട് ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേത്തേക്ക് പോകേണ്ടി വരുന്നു. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിന് സമയമായി. അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ച് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് ലൂക്കാസ് സുവിശേഷൻ രേഖപ്പെടുത്തുന്നത്. അതിന് കാരണം പറയുന്നുണ്ട്. കാരണം, അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഉടയവനായ ദൈവത്തിൻ്റെ പുത്രന് ഈ ഭൂമിയിൽ ജനിക്കാനായിട്ട് ഇടമില്ല. അവന് സത്രത്തിൽ സ്ഥലം ലഭിക്കാനുള്ള അർഹതയില്ല. അത് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാകാം, സ്ഥാനമില്ലാത്തത് കൊണ്ടാകാം, തിരക്കായിരിക്കാം, എന്തുമാവട്ടെ, സത്രത്തിൽ സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് നാട്ടിൻ പുറത്ത് ഒരു ഗുഹയിൽ, കന്നുകാലികളുടെ താവളമായ ഒരു ഗുഹയിൽ, അവിടെ കന്നുകാലികൾക്ക് തീറ്റയിടുന്ന പുൽത്തൊട്ടിയിലാണ് ശിശുവിനെ കിടത്തുക. സ്വന്തമായി വീടില്ലാത്തവൻ. ഇപ്രകാരം ഒരു ജനനത്തിൽ സാക്ഷിയാവേണ്ട, പുത്രന് ജന്മം കൊടുക്കേണ്ടി വരുന്ന അമ്മയുടെ ജേതോവികാരം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിനുശേഷം മകനെയും കൊണ്ട് ജെറൂസലത്തെ ദേവാലയത്തിലേക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ പുത്രനാണ് ആദ്യമായി ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരിക, പക്ഷേ സ്വീകരിക്കാൻ അവിടെ ആരുമില്ല. ഏറ്റവും പാവപ്പെട്ടവരുടെ കാഴ്ചയായ രണ്ട് ചങ്ങാലികളെയും കൊണ്ട് വരുമ്പോൾ ഈ പാവപ്പെട്ടവരെ ആരാണ് എതിരേൽക്കാനുള്ളത്? വൃദ്ധനായ ശിമയോൻ, ആ കൂട്ടത്തിൽ വൃദ്ധയായ ഒരു ഹന്നയും. ഈ വൃദ്ധനായ ശിമയോനാവട്ടെ ദൈവിക വെളിപാട് ലഭിച്ചിട്ട് വരുന്നതാണ്, പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോ, ആ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 2:29 മുതലുള്ള വാക്യങ്ങൾ: കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇതാ ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും, എൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ജനിച്ചതേയുള്ളൂ 40 ദിവസമായി. ആ ശിശു അനേകരുടെ വീഴ്ചയ്ക്കും കാരണമാകുമത്രേ. ലോകരക്ഷകനായി കടന്നു വന്നവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്ക് കാരണമായി തീരും. തന്നെയുമല്ല, അവൻ തർക്കത്തിൻ്റെ അടയാളമായിരിക്കും, തിരസ്കരിക്കപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. നസ്രത്തിലെ ദൂതൻ്റെ വാക്കിന് സമ്മതം മൂളികാൽ ഇപ്പോൾ തുടങ്ങിയത് ഇവിടെ കൂടുതൽ വ്യക്തമാവുകയാണ്. വൃദ്ധനായ ശിമയോനിലൂടെ പ്രവചനമായി അറിയിക്കപ്പെടുകയാണ്, നിന്റെ ഹൃദയത്തിലൊരു വാൾ തുളച്ചു കയറും. വ്യാകുലമാതാവിൻ്റെ ചിത്രം നമ്മൾ കാണാറുണ്ട്, 7 വാളുകൾ തുളച്ചു കയറി നിൽക്കുന്ന ഹൃദയവുമായി നിൽക്കുന്ന അമ്മയുടെ ചിത്രം. 7 അല്ല 70 അല്ല, അതിലേറെ മുറിവുകൾ ആ ഹൃദയത്തിലേറ്റിട്ടുണ്ട്. ഇതൊരു പ്രവചനമായിട്ടാണ് വരുന്നത്. മത്തായി എഴുതിയ സുവിശേഷ പ്രകാരം നമുക്കറിയാം, യേശുവിൻ്റെ ജനനത്തിന് ശേഷം ജ്ഞാനികൾ യഹൂദ രാജാവിനെ അന്വേഷിച്ചു വന്നു. രാജാവ് ജനിച്ചിരിക്കുന്നു അറിഞ്ഞ് അസ്വസ്ഥനായ ഹെറോദേസ് രാജാവ് ശിശുവിനെ വധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒളിച്ചോടേണ്ടി വരുന്നു അഭയാർത്ഥിയായി, വിദൂരസ്ഥമായ ഈജിപ്തിലേക്ക് വേട്ടയാടപ്പെടുന്ന ഒരു അഭയാർത്ഥിയായി. ദൈവത്തിൻ്റെ പുത്രനാണോ ഇപ്രകാരം ഒളിച്ചോടേണ്ടി വരിക? മറിയത്തിന് ചോദിക്കാമായിരുന്നു, പക്ഷേ ചോദിച്ചില്ല. എങ്ങനെ മനസ്സിലാക്കണം ഈ സംഭവങ്ങൾ? രക്ഷകനായി കടന്നു വന്നവന് ജനിക്കാനിടമില്ല, വസിക്കാൻ സ്ഥലമില്ല. രാജാവിൻ്റെ കോപത്തിന് മാത്രമായി ഇസ്രായേൽ ജനത്തിന് പണ്ട് സംഭവിച്ചതുപോലെ, ഫറവോയുടെ അടിമത്തത്തിലായി ഇസ്രായേൽക്കാർക്ക് സംഭവിച്ചതുപോലെ, ഇപ്പോൾ രാജകോപത്തെ ഭയന്ന് ഒളിച്ചോടേണ്ടി വരുന്നു. ശിശുക്കൾ വധിക്കപ്പെടുന്നു. മടങ്ങി വന്ന് ജെറൂസലത്തു നിന്ന്, ഈജിപ്തിൽ നിന്ന് മടങ്ങി നസ്രത്തിലേക്ക് വന്നു. 12-ാം വയസ്സിൽ ജെറൂസലം ദേവാലയത്തിലേക്ക് വരുമ്പോൾ അടുത്ത സംഭവം നമ്മൾ കാണുന്നു സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും തീർത്ഥാടകരായി പെസഹക്കാലത്ത് യേശുവിൻ്റെ മാതാപിതാക്കൾ വരാറുണ്ടായിരുന്നു. നിയമമനുസരിക്കുന്ന എല്ലാ യഹൂദരും ചെയ്യുന്നതാണ്. 12 വയസ്സ് പ്രായമാകുമ്പോൾ ഒരു ബാലൻ പുരുഷനായി പരിഗണിക്കപ്പെടും. 12 വയസ്സുവരെ യഹൂദ ബാലന്മാർ അമ്മമാരുടെ കൂടെയാണ് താമസിക്കുക. സ്ത്രീകൾക്കും 12 വയസ്സ് താഴെയുള്ള ആൺകുട്ടികൾക്കും ഒരേ അവകാശമാണ്. അവർക്ക് ജെറൂസലം ദേവാലയത്തിൽ കടന്നു വരാവുന്ന സ്ഥലത്തിനും പ്രത്യേകതകളുണ്ട്. വിജാതീയരുടെ മേഖലയ്ക്ക് അപ്പുറത്ത് സ്ത്രീകൾക്ക് മാത്രം കടന്നു ചെല്ലാൻ, സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ അനുവാദമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് 15 പടവ് ഉയരത്തിലാണ് യഹൂദ പുരുഷന്മാർക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലം. 12 വയസ്സാകുന്ന യഹൂദ ബാലന്മാർ പുരുഷന്മാരായി പരിഗണിക്കപ്പെടുന്നു. ബർ മിസ്വ എന്നൊരാഘോഷമുണ്ട്, പ്രായപൂർത്തിയായതിൻ്റെ, നിയമത്തിന് പുത്രനായി അംഗീകരിക്കപ്പെടുന്നതിൻ്റെ ആഘോഷം. ഇങ്ങനെ 12 വയസ്സായ യേശുവിനെയും കൂട്ടി മാതാപിതാക്കന്മാർ ജെറൂസലം ദേവാലയത്തിലേക്ക് തീർത്ഥാടകരായി വന്നു. പെസഹക്കാലത്ത് അവർ ദേവാലയത്തിലെ ശുശ്രൂഷകൾ ഒഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ബാലൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ്. പല കാരണങ്ങളുണ്ടാവാം, രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നതും ഉണ്ടാവാം. ഇതുവരെ ബാലനായ യേശു അമ്മയുടെ കൂടെയായിരുന്നു നിൽക്കുക 12 വയസ്സ് വരെ. പക്ഷേ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ബാലൻ പിതാവിൻ്റെ കൂടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിതാവ് വിചാരിച്ചു അമ്മയുടെ കൂടെയാവും, അമ്മ വിചാരിച്ചു അപ്പൻ്റെ കൂടെയാവും. ഏതായാലും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് താവളത്തിൽ ഒന്ന് നോക്കുമ്പോൾ മകനെ കാണാനില്ല. പുത്രനെ നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാർ, ശിമയോൻ പറഞ്ഞ വാള് ഇവിടെ ആഴത്തിൽ പതിക്കുകയാണ്. തങ്ങളെ ഏൽപ്പിച്ച പുത്രൻ എവിടെ പോയി? എവിടെയാണ് അന്വേഷിക്കുക? ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സാഹചര്യമാണ് ജെറൂസലത്തുള്ളത്. ജെറൂസലം ദേവാലയവും പരിസരങ്ങളും പട്ടണം മുഴുവനും അനേകം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കും. 500,000 മുതൽ 2,000,000 വരെ ആളുകളോട് വരാറുണ്ടെന്നാണ് പൊതുവെ കണക്ക് പറയുക. ഈ സാഹചര്യത്തിൽ എവിടെ പോയാണ് മകനെ അന്വേഷിക്കുക? എന്തേ എവിടെ പോയി? മകൻ നഷ്ടപ്പെട്ടു എന്നുള്ള വലിയ ദുഃഖം, ആ ദുഃഖവും പേറി കണ്ണീരൊഴുക്കി 3 ദിനരാത്രങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് ദേവാലയത്തിൽ മകനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ മകനെ കണ്ടുമുട്ടുമ്പോൾ ഏതൊരമ്മയും ചോദിക്കാവുന്ന ചോദ്യമാണ് ലൂക്ക 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്തൊരു ചോദ്യം! മൂന്ന് ദിനരാത്രങ്ങൾ ഉറക്കൊഴിച്ച് കണ്ണീര് വാർത്ത് തീ തിന്ന രാത്രികളായിരുന്നു, ദിനങ്ങളായിരുന്നു അത്. ഇങ്ങനെ മകനെ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്ന ചോദ്യത്തിന് എന്ത് അർത്ഥമാണ് അവർ കണ്ടെത്തേണ്ടത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിന്റെ പിതാവും ഞാനും എന്ന് അമ്മ പറയുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്ന് യേശു പറയുമ്പോൾ എന്തോ ഒരു വ്യത്യാസം. ഇവിടെ യേശു അമ്മയെ അനുസ്മരിപ്പിക്കുകയാണ് എൻ്റെ യഥാർത്ഥ പിതാവ് സ്വർഗത്തിലാണെന്ന കാര്യം, അതോ അമ്മയിൽ നിന്ന് അല്പം വിടുതൽ വാങ്ങുകയാണോ, തൻ്റെ തന്നെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം നൽകുകയാണോ? എന്താണെങ്കിലും അവൻ തങ്ങളോട് പറഞ്ഞു നിന്നെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്നു, അവർക്ക് വിധേയനായി ജീവിച്ചു. അമ്മ ഈ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു മകനുമായി ബന്ധപ്പെട്ട്. പിന്നീടാണ് മനസ്സിലാക്കുക, ഈ മൂന്ന് ദിനരാത്രങ്ങൾ പിന്നീട് വരാൻ പോകുന്ന വലിയ ഒരു ദുഃഖത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ മുന്നോടിയാണെന്ന്. യേശു അവർക്ക് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. യേശുവിൻ്റെ മരണത്തോടുകൂടി അവനെ നഷ്ടപ്പെടും. പിന്നെ മൂന്നാം ദിവസമാണ് അവനെ കണ്ടെത്തുക. മരണവും ഉത്ഥാനവും മുൻകൂട്ടി സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ലൂക്ക ഇതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെടുകയും വീണ്ടും ദേവാലയത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്നത് മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒരു മുന്നാസ്വാദനമാണ്. വരാൻ പോകുന്നൊരു വലിയ ദുഃഖത്തിൻ്റെ നാന്ദിയാണ് ഈ മൂന്ന് ദിനരാത്രങ്ങളെ കണ്ണീര്. അതിനുശേഷം യേശു അവരോട് ജെറൂസലത്ത് നിന്ന് നസറത്തിലേക്ക് മടങ്ങിപ്പോയി. അവർക്ക് വിധേയനായി ജീവിച്ചു. 12 വയസ്സിലാണ് ഇത് ആരംഭിക്കുന്നത്, ഈ വിധേയമായിട്ടുള്ള ജീവിതം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാവനാ സൃഷ്ടികളുണ്ടാകാറുണ്ട്. യേശു ജെറൂസലത്ത് നിന്ന് പുറപ്പെട്ട് നേരെ ഭാരതത്തിലേക്ക് വന്നെന്നും പിന്നെ ടിബറ്റിലേക്ക് പോയിയെന്നും അവിടെ വെച്ച് ബുദ്ധസന്യാസിമാരിൽ നിന്ന് അഭ്യസിച്ചുവെന്നും യോഗാഭ്യാസം നടത്തിയെന്നും അഹിംസ പരിശീലിച്ചു എന്നൊക്കെ ഉള്ള ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അറിയാൻ പാടില്ലാത്ത വിടവുകൾ നികത്താനുള്ള ശ്രമങ്ങളാണ്. ഇതെല്ലാം ഭാവനാ സൃഷ്ടി എന്നല്ലാതെ ചരിത്രമായി പറയാനാവില്ല. ചരിത്രപരമായി ഒന്നേ ഉള്ളൂ, യേശു നസറത്തിലേക്ക് പോയി, അവിടെ ഒരാശാരിയായി ഉപജീവനം കഴിച്ചു, അവിടെ ജീവിച്ചിരുന്നു. 30 വയസ്സിൽ അവൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നവരെ. ഈ സമയത്തും ചിന്തിക്കാം, അമ്മയെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ പുത്രനായി കടന്നു വന്നവൻ ഈ ആശാരിപ്പണി ചെയ്ത് ഉപജീവിക്കണം കഴിക്കേണ്ടവനാണോ? മറ്റൊരു മനുഷ്യനെ മറ്റേത് മനുഷ്യനെയും പോലെ ഒരു സാധാരണ മനുഷ്യനായി, ഒരു തൊഴിലാളിയായി, സ്വന്തം വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുന്ന ഒരു തൊഴിലാളി, അത് 30 വയസ്സ് വരെ. എന്താണ്, തനിക്കൊരു വലിയ ഒരു വഞ്ചന സംഭവിച്ചതായിരിക്കുമോ, ദൂതൻ പറഞ്ഞതൊക്കെ വെറും ദർശനമെന്ന് വിചാരിച്ചത് വെറും തോന്നലായിരുന്നോ? തീർച്ചയായിട്ടും സംശയിക്കാം. അതുകൊണ്ടാണ് പലരും പല അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറയും. യേശുവിൻ്റെ ബാല്യകാലത്തെ അത്ഭുതങ്ങൾ, യൗവനത്തിലെ അത്ഭുതങ്ങളൊക്കെ, പിന്നീട് അപ്പോക്രിഫ എന്ന് പറയുന്ന അപ്രാമാണിക ഗ്രന്ഥങ്ങൾ അനേകം അത്ഭുതങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചരിത്ര വസ്തുക്കളായിട്ട് സുവിശേഷങ്ങളോ സഭയോ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദീർഘകാലം അജ്ഞാത ജീവിതം, ഒരു സാധാരണ തൊഴിലാളിയെപ്പോലെ. പിന്നീട് തുടങ്ങുന്നത് സ്നാപകയോഹന്നാൻ്റെ രംഗപ്രവേശത്തോടു കൂടിയാണ്. സ്നാപകയോഹന്നാൻ്റെ ശബ്ദം യൂദയ മരുഭൂമിയിൽ, ചാവുകടലിൻ്റെ തീരത്ത്, ജോർദാൻ നദിയുടെ ഓരങ്ങളിൽ മുഴങ്ങിയപ്പോൾ യേശുവും പോയി മാമോദിസ സ്വീകരിക്കാൻ. അതിനുശേഷം അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടുകയാണ്. മടങ്ങി വന്ന യേശു ആദ്യമായിട്ട് നസറത്തിൽ പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു കൊലപാതകത്തിനുള്ള ശ്രമമാണ്. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ തീർച്ചയായും അമ്മയും നസറത്തിലെ സിനഗോഗിൽ പോയിട്ടുണ്ടാവും. അവിടെ വെച്ച് അവൻ പറഞ്ഞത് വലിയ കാര്യങ്ങളാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് യേശു പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ, ബന്ധിതർക്ക് മോചനം നൽകാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഘോഷിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കുക, ഈ തിരുവെഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. വരാനിരിക്കുന്ന രക്ഷകനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ നിറവേറിയെന്ന് യേശു നസറത്തിലെ സിനഗോഗിൽ ഉദ്ഘോഷിക്കുമ്പോൾ ജനങ്ങളവനെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവനാ തച്ചൻ്റെ മകനല്ലേ, ഇവനാ ജോസഫിൻ്റെ മകനല്ലേ എന്ന് ചോദ്യമാണ്. അതിനുശേഷം ബലമായിട്ട് അവനെ പിടിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ നിന്ന് പുറത്തിറക്കി പട്ടണം ചെയ്തിരുന്ന കുന്നിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനുള്ള ശ്രമമാണ്. കന്നിപ്രസംഗം കല്ലേറിൽ കലാശിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. യേശുവിനെ വധിക്കാനുള്ള ശ്രമമാണ് നടക്കുക. അമ്മയുടെ ഹൃദയത്തിൽ വീണ്ടും വാളുകൾ വധിക്കുകയായി. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കഥ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 അധ്യായത്തിൽ കാനായിലൊരു കല്യാണ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മ യേശുവിനോട് പറയും, മകനെ അവർക്ക് വീഞ്ഞില്ല. ഏതമ്മയും പറയാവുന്നതാണ്, തീർച്ചയായിട്ടും അമ്മയ്ക്കറിയും ഈ മകൻ ദൈവപുത്രനാണ്, കഴിവുള്ളവനാണ്, എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക പ്രശ്നത്തിൽ, പ്രതിസന്ധിയിലെ പരിഹാരം കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടാവും മറിയം പറയുക, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടിയോ, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എന്താണതിൻ്റെ അർത്ഥമെന്ന് പൂർണ്ണമായും മറിയത്തിന് മനസ്സിലായോ എന്ന് അറിയുക പ്രയാസമാണ്. ഇന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട് സ്ത്രീയെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെന്നുള്ള ആ ബന്ധം പോലും യേശു തള്ളിപ്പറയുകയാണ്. തീർച്ചയായിട്ടും അതായിരിക്കില്ല. പിന്നീട് ഒരിക്കൽ സ്ത്രീയെ എന്ന് വിളിക്കുന്ന ഒരു സംഭവം കൂടി യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരകലം, ഒരു അകൽച്ച യേശുവിൽ നിന്ന് കാണാൻ സാധിക്കും. എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവിടെ മറിയത്തിൻ്റെ വിശ്വാസമാണ് വീണ്ടും പരീക്ഷിക്കപ്പെടുക. താൻ ചോദിച്ചത് തരുമോ ഇല്ലയോ. പക്ഷേ യേശുവിൻ്റെ വാക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഹോര എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ മണിക്കൂർ എന്നാണ് വാർത്ത വിവർത്തനം ചെയ്യേണ്ടിയിരിക്കുന്നത്. എൻ്റെ മണിക്കൂർ എന്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മണിക്കൂർ? യേശുവിൻ്റെ മണിക്കൂർ അഥവാ സമയം യേശുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയമാണ്. ആ മഹത്വീകരണം കുരിശിലുള്ള മഹത്വീകരണമാണ്. കുരിശു മരണത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട ആ സമയത്താണ് യേശു മണിക്കൂർ എന്ന് പറയുക. അപ്പോൾ അമ്മ ഇവിടെ ആവശ്യപ്പെടുന്നത് യേശു തൻ്റെ ഈ കുരിശിലേക്കുള്ള യാത്ര ആരംഭിക്കണമെന്നാണ് എന്നറിഞ്ഞുകൊണ്ടാണോ ഈ യാചന എന്നായിരിക്കാം യേശു ചോദിക്കുക. മറിയം സംശയിക്കുന്നില്ല, വാഗ്വാദത്തിൽ നിൽക്കുന്നില്ല, തർക്കിക്കുന്നുമില്ല. പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവൻ, അമ്മ എന്നും അതാണ് ചെയ്യുന്നത്. ദൈവം പറയുന്നത് അമ്മ ചെയ്യുന്നു, മകൻ പറയുന്നത് ചെയ്യാനായിട്ട് അമ്മ എല്ലാവരോടും ആവശ്യപ്പെടുന്നു. അവൻ പറയുന്നത് ചെയ്യുവൻ, അവൾ വിശ്വസിച്ചു. യേശുവിൽ ആദ്യമായിട്ട് വിശ്വസിക്കുന്ന മറിയമാണ്. മറ്റെല്ലാവരും തളർന്നു പോയപ്പോഴും അകന്നു പോയപ്പോഴും മറിയം കൂടെ നിന്നു വിശ്വസിച്ചു. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം യേശുവിനെതിരെ ഒരുപാട് ദുരാരോപണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ സമൂഹത്തിലുണ്ടായി. അവർ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. കാരണം ഒരുപാട് ആളുകൾ വരുന്നു പോകുന്നു, ഭക്ഷിക്കാൻ ഒരു സമയമില്ലാത്ത സാഹചര്യത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 3:20-21 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവ കേട്ടു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിൻ്റെ ബന്ധുക്കളെല്ലാം കൂടി അമ്മയെയും കൂട്ടി കഫർനാമിലേക്ക് വരിക. വരുമ്പോഴേ യേശുവിന് ചുറ്റും ആളുകളിരിക്കുന്നു, പ്രസംഗിക്കുകയാണ്. ചുറ്റും വേണ്ടിയിരിക്കുന്നവർ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാനായിട്ട് പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. അപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? പഴിവ് പറഞ്ഞത് വാസ്തവമാണ്. സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? അമ്മയാരാണെന്ന് അറിയാൻ പാടില്ലാത്തതും ബോധം നഷ്ടപ്പെട്ടു പോയോ ഈ മകന്? അമ്മയ്ക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ്. ഏതമ്മയും ചിന്തിച്ചു പോകും, ആരാണ് എൻ്റെ അമ്മ? പക്ഷേ യേശു കൊടുക്കുന്ന മറുപടിയുണ്ട്. ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് വന്ന്, ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അഥവാ ദൈവവചനം സ്വീകരിച്ചത് നടപ്പിലാക്കുന്നവനാരോ അവനാണ് എൻ്റെ അമ്മ, അവനാണ് എൻ്റെ സഹോദരൻ. അപ്പം അമ്മയെക്കുറിച്ച് തള്ളിപ്പറയുകയല്ല, അമ്മ യഥാർത്ഥം ആരാണെന്ന് യേശു പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആ നടപ്പിലാക്കിയവളാണ്, പ്രാവർത്തികമാക്കിയവളാണ് യേശുവിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മയെ നമ്മളിനി കാണുന്നത് അവസാനമായിട്ട് കുരിശിൻ ചുവട്ടിലാണ്. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ കാണാൻ ഒഴികെ വേറൊരിടത്തും അമ്മയെ നമ്മൾ കാണുന്നില്ല. മഹത്വം സ്വീകരിക്കാനായിട്ടും അമ്മ ഒരിക്കലും രംഗത്ത് വരുന്നില്ല. ഓശാനുവിളികൾക്ക് മധ്യേ അമ്മയില്ല. പക്ഷേ എല്ലാവരാലും പരിത്യക്തനായി, കുറ്റവാളി എന്ന ശീർഷകവും പേറി കുരിശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ താഴെയുണ്ട്. അവിടെയാണ് അമ്മ. കുരിശിൻ ചുവട്ടിൽ അവൾ നിന്നു എന്നാണ് യോഹന്നാൻ പറയുക. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മ നിന്നിരുന്നു. കാനായിൽ നിന്ന അതുപോലെ ഇവിടെ കുരിശിൻ ചുവട്ടിലും. യേശുവിൻ്റെ മഹത്വീകരണത്തിലേക്കുള്ള വഴി, കുരിശിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് കാനായിലാണ്. അവിടെ ഉണ്ടായിരുന്നു അമ്മ. ഇവിടെ മഹത്വീകരണം പൂർത്തിയാകുന്നത് കുരിശിലാണ്. അവൻ്റെ കുരിശിൻ ചുവട്ടിലും അമ്മയുണ്ട്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും സഹോദരിയും നിന്നിരുന്നു. അമ്മ നിന്നു, ഒരു പുരോഹിതൻ ബലിപീഠത്തിന് നിൽക്കുന്നത് പോലെ. ഇവിടെ പുരോഹിതനായ യേശു, പുരോഹിതനും ബലിവസ്തുവുമായ യേശു തൻ്റെ ബലിപീഠമായ കുരിശിൽ സ്വയം ബലിയർപ്പിക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് അമ്മയാണ്. യേശു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവിൻ. അതാണ് ഇന്ന് കത്തോലിക്ക ദേവാലയങ്ങളിൽ എല്ലാ പുരോഹിതന്മാരും ചെയ്യുക. യേശുവിൻ്റെ കൽപ്പന ആവർത്തിച്ചുകൊണ്ട് ആ ബലി ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ്, ഇതെൻ്റെ ശരീരമാകുന്നു. പക്ഷേ ഒരു പുരോഹിതനും പറയാൻ സാധിക്കുകയില്ല അമ്മ പറയുന്ന പോലെ ഇതെൻ്റെ ശരീരമാകുന്നു. യേശു പറഞ്ഞതുപോലെ അമ്മയ്ക്ക് മാത്രമേ പറയാൻ സാധിക്കൂ, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. കാരണം പുരുഷ സംസർഗം കൂടാതെ അമ്മയിൽ നിന്ന് മാത്രം എടുത്തതാണ് യേശുവിൻ്റെ ശരീരവും രക്തവും. അപ്പോഴ് അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് പുത്രനെ പിതാവിന് കാഴ്ച സമർപ്പിക്കുകയല്ലേ. അവൾ കുരിശിൻ ചുവട്ടിൽ നിന്നു. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ എല്ലാവരും പതറിപ്പോകുന്നിടത്ത്, എല്ലാവരും അകന്നു പോകുന്നിടത്ത്, തള്ളിപ്പറയുന്നിടത്ത് പതറാതെ നിൽക്കുന്ന യേശുവിൻ്റെ അമ്മ, ആ അമ്മയെയാണ് യേശു ശിഷ്യന് അമ്മയായി നൽകുക. ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയും, ഇതാ നിൻ്റെ മകൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് ആ ശിഷ്യനെ വിശേഷിപ്പിക്കുന്നത്. അത് യോഹന്നാനാണെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് യോഹന്നാൻ പറയുമ്പോൾ ശിഷ്യന്മാരെ മൊത്തമായിട്ട് ഉദ്ദേശിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യൻ ആരോ, യഥാർത്ഥ ശിഷ്യൻ ആരോ, അവനാണ് അവിടെ നിൽക്കുക. അപ്പോൾ യേശു തൻ്റെ ശിഷ്യഗണത്തെ മറിയത്തിന് മക്കളായും തൻ്റെ അമ്മയെ ഈ ശിഷ്യഗണത്തിന് അമ്മയായി നൽകുകയാണ്. ഇവിടെ യേശു ഒരു പുതിയ സമൂഹം, ഒരു പുതിയ കുടുംബം സ്ഥാപിക്കുകയാണ്. സഭാപിതാക്കന്മാർ പറയാറുണ്ട്, സഭാശരീരത്തിൻ്റെ ശിരസായ യേശുവിനെ മറിയം ബേത്ലഹേത്തിൽ വേദന കൂടാതെ പ്രസവിച്ചു. അപ്പോഴേ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ, യേശുവിൻ്റെ സഹോദരങ്ങളാകുന്ന സഭ മറിയത്തിൻ്റെ മക്കളായി മാറുന്നത് ഈ കുരിശിലാണ്. കുരിശൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയാണ് യഥാർത്ഥത്തിൽ അമ്മയായി മാറുക. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യനെ, ശിഷ്യ സമൂഹത്തെ, സഭയെ മറിയത്തിന് മക്കളായി നൽകുകയാണ്. മറിയം മാതാവായി മാറുന്നു. ഇതാണ് നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നതിന് കാരണം. കാനായിൽ മറിയത്തിൻ്റെ മാധ്യസ്ഥം യേശു സ്വീകരിച്ചു, ഇവിടെ മറിയത്തെ അമ്മയായി നൽകുന്നു. ഇതാ നിൻ്റെ അമ്മ. ഈ അമ്മയാണ് ശിഷ്യ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുന്നതെന്ന് ഓർക്കുക. എല്ലാവരും വിശ്വാസം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ, എല്ലാവരും പതറിപ്പോയ സാഹചര്യത്തിൽ, എല്ലാവരും സംശയിച്ചെടുത്ത് മറിയം പതറാതെ നിന്നു. പുരോഹിതനെ പോലെ തൻ്റെ മകനെ പിതാവിന് ബലിയർപ്പിക്കുന്നവളായി. അവസാനം എല്ലാം കഴിഞ്ഞ്, എല്ലാം ചിതറിപ്പോകുമ്പോൾ ആ അമ്മയാണ് സമൂഹത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടി, ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി മാളിക മുറിയിൽ ഒരുമിച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അമ്മയുണ്ട്. നസറത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അമ്മ ക്രിസ്തീയ സമൂഹത്തിലേക്ക്, ക്രൈസ്തവ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവിടെയും അമ്മയായിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടുന്നവൾ. ആ അമ്മയാണ് ഇന്നും നമുക്ക് അമ്മയായിരിക്കുക. ഈ അമ്മയെ ആദരിക്കുന്നവർ യേശുവിനെയാണ് ആദരിക്കുക. മറിയത്തെ ആദരിക്കുന്ന ഒരു മരിയ ഭക്തി, മരിയ ആരാധനയായിട്ട് പലരും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. മറിയത്തെ ആരും ആരാധിക്കാറില്ല, ആദരിക്കാറുണ്ട്, സ്നേഹിക്കാറുണ്ട്, അനുകരിക്കുന്നുണ്ട്. കാരണം യേശു തന്നെയാണ് ഇത് ആവശ്യപ്പെട്ടുക. കുരിശൻ ചുവട്ടിൽ നിന്ന അമ്മ നമ്മുടെ എല്ലാവരുടെയും, എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്. ആ അമ്മ നമുക്ക് മാതൃകയാണ്, ആ അമ്മ നമുക്ക് മധ്യസ്ഥയാണ്, ആ നമുക്ക് അമ്മ ആശ്രയവുമാണ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശൻ ചുവട്ടിൽ നിന്ന അങ്ങയുടെ അമ്മയെ, ഞങ്ങൾക്ക് അമ്മയായി നൽകിയ വലിയ ദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ഏറ്റവും വലുതും അവസാനത്തേതുമായ ദാനമാണല്ലോ ഇത്. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങളെല്ലാവരെയും മക്കളായി ഏൽപ്പിച്ചു കൊടുത്ത ആ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ആ അമ്മയോടൊത്ത് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. ആ അമ്മയോടൊത്ത് പറയാൻ ഞങ്ങൾക്കും ഇടയാവട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ മാതൃക അനുസരിച്ചുകൊണ്ട്, അങ്ങയുടെ മാധ്യസ്ഥതയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുഹിതത്തിന് അമ്മയെപ്പോലെ എന്നും വഴങ്ങാനുള്ള കൃപ അവിടെ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.